2019 ഏപ്രിൽ 29 തിങ്കളാഴ്ച കേരളകൌമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്നും. ഇതൊന്നും എന്റേതല്ലെന്ന ബോധം. ഗുരുപ്രകാശം പങ്ക്തിയിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എഴുതിയ ലേഖനത്തിലേക്ക്. കാനനത്തിലെ ഒരു വള്ളിപ്പടർപ്പിനെ നോക്കുക. അത് ഏത് മരമെന്ന് നോക്കിയിട്ടല്ല ഒന്നിലേക്ക് പടർന്നുകയറുന്നത്. അത് അതിന്റെ ജന്മസിദ്ധമായ അവകാശമാണ്. ഒരു പുഴയൊഴുകുന്നത് ആരുടെ ദേശത്തു കൂടിയാണ് എന്ന് നോക്കിയിട്ടല്ല. അതിന് എവിടെ കൂടിയും ഒഴുകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഒരു പറവ കൂടുകൂട്ടുന്നതും വിശ്രമിക്കുന്നതും ആരുടെ ഭവനമെന്ന് നോക്കിയിട്ടല്ല. അതിന് ഏത് ഭവനത്തിലും ഇരുന്ന് വിശ്രമിക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. കാരണം അതെല്ലാം പ്രകൃതിയുടെ സ്വാഭാവികതയാണ്. എന്നാൽ ഒരു മനുഷ്യന് മറ്റൊരാളുടെ ഭവനത്തിൽ ഉടമയുടെ അനുവാദമില്ലാതെ വിശ്രമിക്കാനോ പറമ്പിലൂടെ വഴി നടക്കാനോ കഴിയില്ല. ഒരാൾക്ക് താൻ വളർത്തുന്ന ചെടിയെ മറ്റൊരാളുടെ മരത്തിലേക്ക് പടത്താനാകില്ല. കൃഷിയിടത്തിലെ വെള്ളം മറ്റൊരാളിന്റെ കൃഷിയിടത്തിലേക്ക് ഒഴുക്കിക്കളയാനുമാകില്ല. കാരണം പ്രകൃതിയുടെ സ്വാഭാവികതയെ മനുഷ്യൻ മറ്റു ജീവജാലങ്ങളെപ്പോലെ നിരുപാധികം ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. ഞാൻ എന്ന സ്വത്വബോധത്തെക്കാൾ ഞാൻ എന്ന വ്യക്തിബോധം കൊണ്ട് ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നവനാണ് ആധുനിക മനുഷ്യൻ. വ്യക്തിബോധം വളർത്തുന്ന അഭിരുചികളിൽ സ്വത്വബോധത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടാകില്ല. സ്വത്വബോധമില്ലാത്ത വ്യക്തിബോധം വെച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവനും ലോകത്തെ കാണുന്നവനും എപ്പോഴും ഇത് എന്റേത് എന്ന സങ്കല്പത്തെ മുറുകി പിടിക്കും. സ്വാർത്ഥത വരുന്നതും പെരുകുന്നതും ഈ സങ്കല്പത്തിൽ നിന്നാണ്. തീ ഉണ്ടാകുന്നിടത്ത് പുകയുണ്ടാകും എന്നതുപോലെ സ്വാർത്ഥത ഉണ്ടാകുന്നിടത്ത് അഹന്തയും ഉണ്ടാകും. തീ ഒരിടത്താണെങ്കിൽ അതിൽ നിന്നുയരുന്ന പുക എല്ലായിടത്തേക്കും പരക്കും. അതുപോലെയാണ് സ്വാർത്ഥതയും അഹന്തയും തമ്മിലുള്ള ബന്ധവും. സ്വാർത്ഥതയുള്ളവന്റെ അഹന്ത അവനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ഇതാണ് വ്യക്തിയെയും ജീവിതത്തെയും ലോകത്തെ തന്നെയും പ്രക്ഷുബ്ധവും അശാന്തവുമാക്കി തീർക്കുന്നതിന്റെ പ്രധാന ഘടകം. അതുകൊണ്ട് സ്വാർത്ഥത വളർത്താതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. എപ്പോഴൊക്കെയാണോ ഈ ജാഗ്രത കുറയുന്നത് അപ്പോഴൊക്കെ സ്വാർത്ഥതയ്ക്ക് ശക്തിയേറുമെന്ന ചിന്ത വേണം. സ്വാർത്ഥതയ്ക്ക് ശക്തിയേറുമ്പോൾ ദുർബലമാകുന്നത് മനുഷ്യത്വമാണെന്ന ബോധം വേണം. ഒരിക്കൽ പ്രജകൾക്കെല്ലാം വളരെ പ്രിയങ്കരനായിരുന്ന ഒരു രാജാവ് തന്റെ രാജ്യത്തെ ഏറ്റവും വലിയ സ്വാർത്ഥനെയും ഏറ്റവും വലിയ നിസ്വാർത്ഥനെയും കണ്ടെത്താൻ ഒരു മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. രാജകൽപ്പന നാടു മുഴുവനും വിളംബരം ചെയ്യപ്പെട്ടു. മത്സരദിനം വന്നു ചേർന്നു. രാജ്യത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും എത്തിപ്പെട്ട സ്വാർത്ഥമതികളും നിസ്വാർത്ഥമതികളും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള സ്ഥാനങ്ങളിൽ ആസനസ്ഥരായി. കുറച്ചു കഴിഞ്ഞ് രാജാവ് അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഓരോരുത്തരോടും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചുകൊള്ളാൻ ആജ്ഞാപിച്ചു. സ്വാർത്ഥന്മാർ ഇത് കേട്ട് വളരെ സന്തോഷിച്ചു. അവർ അവരുടെ ആർത്തിക്കനുസരിച്ച് ഓരോന്നും ആവശ്യപ്പെടാൻ തുടങ്ങി. ചിലർ രാജകൊട്ടാരം തന്നെ ആവശ്യപ്പെട്ടു. മറ്റു ചിലർ കൃഷിത്തോട്ടങ്ങൾ ആവശ്യപ്പെട്ടു. വേറെ ചിലർ കൊട്ടാരം ഖജനാവ് ആവശ്യപ്പെട്ടു. പണവും സ്വർണവും ആവശ്യപ്പെട്ടവരും ഏറെയായിരുന്നു. ചിലർക്ക് വേണ്ടത് രാജ്യത്തെ മുഴുവൻ ഗോക്കളയായിരുന്നു. മറ്റു ചിലർക്ക് വേണ്ടിയിരുന്നത് നിറഞ്ഞു കവിഞ്ഞുകിടക്കുന്ന ധാന്യപ്പുരകളായിരുന്നു. ഇവരിൽ ഏറ്റവും വലിയ സ്വാർത്ഥൻ ആരെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നറിയാതെ രാജാവ് ചിന്താധീനനായിരുന്നു. അപ്പോൾ ഒരുവൻ ഓടിയെത്തി രാജാവിനെ ബന്ധനസ്ഥനാക്കി. എന്നിട്ടിങ്ങനെ പ്രസ്താവിച്ചു, ഈ നിമിഷം മുതൽ ഞാനാണ് രാജാവ്. അതിനുശേഷം ജനപ്രിയനായിരുന്ന ആ രാജാവിനെയും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന മറ്റ് സ്വാർത്ഥന്മാരെയും തുറങ്കിലടയ്ക്കാൻ ഉത്തരവിട്ടു. ജനങ്ങളെല്ലാം അമ്പരന്ന് നിന്നു. സ്വാർത്ഥത മൂലം തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാനെത്തിയ ഇവനെ കാരാഗൃഹത്തിലടയ്ക്കാൻ ഉടൻ തന്നെ രാജാവ് കൽപ്പിച്ചു. പിന്നീട് ഏറ്റവും വലിയ നിസ്വാർത്ഥനെ കണ്ടെത്താനുള്ള മത്സരമായി. പങ്കെടുത്ത പലരും അവരവർക്ക് പ്രിയപ്പെട്ടതായിരുന്ന പലതും രാജാവിനെ സമർപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു. അവരിൽ ആരാണ് ഏറ്റവും വലിയ നിസ്വാർത്ഥനെന്ന് കണ്ടെത്താനാകാതെ രാജാവ് വീണ്ടും ചിന്താധീനനായി. അപ്പോൾ ഇതെല്ലാം കണ്ടുനിന്നിരുന്ന ദരിദ്രനായ ഒരുവൻ രാജസന്നിധിയിലേക്ക് കടന്നുവന്നു. എന്നിട്ട് തന്റെ ശൂന്യമായ കൈകൾ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതങ്ങ് സ്വീകരിക്കണം, ഇത് എന്റെ ഹൃദയത്തിന്റെ താക്കോലാണ്. അത് കേട്ട് രാജാവ് സന്തുഷ്ടനാകുകയും അവനെ അപ്പോൾ തന്നെ കൊട്ടാരം ഉപദേശകനായി നിയമിക്കുകയും ചെയ്തു. സ്വാർത്ഥതയുടെ ഫലം ബന്ധനമാണെന്നും ഒന്നും ആവശ്യപ്പെടാതിരിക്കുന്നതും എല്ലാം നൽകുന്നതുമല്ല നിസ്വാർത്ഥതയെന്നും നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ നിസ്വാർത്ഥതയെന്നും ജനങ്ങളെ അറിയിക്കുകയായിരുന്നു രാജാവിന്റെ ലക്ഷ്യം. നമ്മുടെ ജീവന്റെയും ജീവിതത്തിന്റെയും ശ്രീകോവിൽ നമ്മുടെ ഹൃദയങ്ങളാണ്. ആ ഹൃദയത്തെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചാൽ അതിലും വലിയൊരു നിസ്വാർത്ഥതയില്ല, മറ്റൊരു ത്യാഗമില്ല. എപ്പോഴും ഇതെന്റേത്, ഇതെന്റേതാകണമെന്ന് ആശിച്ചുകൊണ്ട് നടക്കുന്ന സ്വാർത്ഥന്റെ ജീവിതം വരണ്ട ഭൂമി പോലെ വിണ്ടുകയറിക്കൊണ്ടിരിക്കും. മറിച്ച് ഇതൊന്നും എന്റേതല്ലെന്ന് ബോധ്യമുള്ളവന്റെ ജീവിതം തളർത്തുകൊണ്ടേയിരിക്കും. ഇതുവരെ നാം ഒരു വസ്തുവിങ്ങറിഞ്ഞിയിലതിസുഖമെന്ന നിശം കതിക്കയാലേ മതി മുതലായവ മാറിയാലും ആത്മസ്വതയഴിയാതറിവെന്ന് ചൊല്ലിടേണം. ആത്മോപദേശ ശതകത്തിൽ ഗുരുദേവന് വെളിപ്പെടുത്തുന്ന ഈ പദ്യവും അതിന്റെ പൊരുളും കൊണ്ട് ഇടയ്ക്കിടെ നമ്മുടെ ഹൃദയത്തെ ഒന്നു തഴുകണം. അപ്പോൾ വ്യക്തിബോധമുയർത്തുന്ന ആശകളുടെ സ്ഥാനത്ത് സ്വത്വബോധം ഉണർത്തുന്ന ആശയങ്ങൾ മുളപൊട്ടുന്നത് അനുഭവമാകും.